മത്തായി അദ്ധ്യായം 23. പിന്നെ യേശു ജനക്കൂട്ടത്തോടും ശിഷ്യന്മാരോടും സംസാരിച്ചു. യേശു പറഞ്ഞു,
മോശയുടെ ന്യായപ്രമാണത്തെപ്പറ്റി നിങ്ങളോട് പറയുന്നതിന് പരീശന്മാർക്കും ശാസ്ത്രിമാർക്കും അധികാരമുണ്ട്. അതിനാൽ നിങ്ങൾ അവർ പറയുന്നത് അനുസരിക്കണം. അവർ ചെയ്യാൻ പറയുന്നതെല്ലാം നിങ്ങൾ ചെയ്യണം. എന്നാൽ അവരുടെ ജീവിതം നിങ്ങൾ പിന്തുടരരുത്. നിങ്ങളോട് ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ അവർ സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നില്ല. മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കടുത്ത ചട്ടങ്ങൾ അവരുണ്ടാക്കുന്നു. ആ ചട്ടങ്ങളെല്ലാം മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കുന്നു. പക്ഷേ അവയിലൊന്നുപോലും അനുസരിക്കാൻ അവർ ശ്രമിക്കാറില്ല. അവർ നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് എല്ലാം മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി മാത്രമാണ്. തിരുവെഴുത്തുകൾ നിറച്ച പെട്ടികൾ അവർ ചുമന്നുകൊണ്ട് നടക്കുന്നു. അവർ ആ പെട്ടികൾ വലുതാക്കിക്കൊണ്ടിരിക്കുന്നു. ആളുകൾ കാണത്തക്ക വിധം നീണ്ട പ്രാർത്ഥന കുപ്പായങ്ങൾ ധരിച്ച് നീണ്ട പ്രാർത്ഥനകൾ അവർ നടത്തുന്നു. വിരുന്നുകളിൽ ഏറ്റവും പ്രധാന ഇരിപ്പിടങ്ങൾ കിട്ടുവാൻ പരീശന്മാരും ശാസ്ത്രിമാരും ആഗ്രഹിക്കുന്നു. യഹൂദ പള്ളികളിലെ അതിപ്രധാന ഇരിപ്പിടവും അവർ കൊതിക്കുന്നു. ചന്തസ്ഥലങ്ങളിൽ ആളുകൾ തങ്ങളെ ബഹുമാനിക്കുന്നത് അവർക്കിഷ്ടമാണ്. ആളുകൾ തങ്ങളെ ഗുരു എന്ന് വിളിക്കണമെന്നും അവർ ആഗ്രഹിക്കുന്നു. എന്നാൽ നിങ്ങൾ ഗുരു എന്ന് വിളിക്കപ്പെടരുത്. നിങ്ങൾ സഹോദരി സഹോദരന്മാരാണ്. നിങ്ങൾക്ക് ഒരു ഗുരുവേ ഉള്ളൂ. ഭൂമിയിൽ നിങ്ങൾ ആരെയും പിതാവേ എന്ന് വിളിക്കരുത്. നിങ്ങൾക്ക് ഒരു പിതാവേ ഉള്ളൂ, അവൻ സ്വർഗത്തിലാണ്. യജമാനെന്നും ആരെയും വിളിക്കരുത്. നിങ്ങൾക്കൊരു യജമാനനെയുള്ളൂ, അത് ക്രിസ്തു. നിങ്ങളിൽ ദാസനായിരിക്കുന്നവനാണ് ശ്രേഷ്ഠൻ. സ്വയം ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, സ്വയം താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. ശാസ്ത്രിമാരെ, പരീശന്മാരെ, നിങ്ങൾക്ക് കഷ്ടം. കപടഭക്തിക്കാരാണ് നിങ്ങൾ. സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന ജനങ്ങളുടെ വഴി നിങ്ങൾ അടയ്ക്കുന്നു. നിങ്ങൾ പ്രവേശിക്കുകയുമില്ല, അതിന് ശ്രമിക്കുന്നവരെ തടയുകയും ചെയ്യുന്നു. ശാസ്ത്രിമാരെ, പരീശന്മാരെ, നിങ്ങൾക്ക് കഷ്ടം. കപടഭക്തിക്കാരാണ് നിങ്ങൾ. നിങ്ങളുടെ മാർഗം പിന്തുടരുന്ന ഒരാളെയെങ്കിലും നേടാനായി നിങ്ങൾ കടലുകളിലൂടെയും രാജ്യങ്ങളിലൂടെയും സഞ്ചരിക്കുന്നു. അവനെ നിങ്ങൾ കണ്ടെത്തിയാൽ അവനെ നിങ്ങളെക്കാൾ ദുഷിച്ചവനാക്കും. നരകവുമായി ബന്ധപ്പെട്ട നിങ്ങൾ അത്ര ദുഷ്ടരാണ്. ശാസ്ത്രിമാരെ, പരീശന്മാരെ, നിങ്ങൾക്ക് കഷ്ടം. ആളുകളെ നയിക്കുന്ന അന്ധരാണ് നിങ്ങൾ. നിങ്ങൾ പറയുന്നു, ആരെങ്കിലും ദൈവാലയത്തെ പ്രതി ആണയിട്ടാൽ കുഴപ്പമില്ല, എന്നാൽ അതിലെ സ്വർണത്തെ ചൊല്ലിയാണെങ്കിൽ ആ സത്യം പാലിക്കേണ്ടി വരും. അന്ധരായ വിഡ്ഢികളെ, ഏതാണ് മഹനീയം, സ്വർണമോ ദൈവാലയമോ? ദൈവാലയം സ്വർണത്തെ വിശുദ്ധമാക്കുന്നു, അതിനാൽ ദൈവാലയമാണ് മഹനീയം. യാഗപീഠത്തെ പ്രതി ആണയിട്ടാലും കുഴപ്പമില്ല, എന്നാൽ യാഗപീഠത്തിലെ വഴിപാടിനെ പ്രതി ആണയിട്ടാൽ അയാളത് പാലിക്കേണ്ടതുണ്ട് എന്നും നിങ്ങൾ പറയുന്നു. അന്ധരെ, നിങ്ങളൊന്നും മനസ്സിലാക്കുന്നില്ല. ഏതാണ് മഹനീയം, വഴിപാടോ യാഗപീഠമോ? വഴിപാടിനെ പരിശുദ്ധമാക്കുന്നത് യാഗപീഠമാണ്, അതിനാൽ യാഗപീഠമാണ് മഹനീയം. യാഗപീഠത്തെ പ്രതി ആണയിടുന്നവൻ യാഗപീഠത്തെയും അതിലുള്ളവയെയും ഉപയോഗിക്കുന്നു. ദൈവാലയത്തെ ചൊല്ലി ആണയിടുന്നവൻ യഥാർത്ഥത്തിൽ ദൈവാലയവും അതിൽ വസിക്കുന്നവനെയും ഉപയോഗിക്കുന്നു. സ്വർഗത്തെ ചൊല്ലി ആണയിടുന്നവൻ ദൈവത്തിന്റെ സിംഹാസനവും അതിലിരിക്കുന്നവനെയും ഉപയോഗിക്കുന്നു. ശാസ്ത്രിമാരെ, പരീശന്മാരെ, നിങ്ങൾക്ക് കഷ്ടം. കപടഭക്തിക്കാരാണ് നിങ്ങൾ. നിങ്ങൾ നിങ്ങൾക്കുള്ളതിന്റെ പത്തിലൊന്ന് ദൈവത്തിന് കൊടുക്കുന്നു. എന്തിന്? തുളസി, ചതകുപ്പ, ജീരകം എന്നിവ പോലും. എന്നാൽ നിങ്ങൾ ന്യായപ്രമാണത്തിലെ പ്രധാന ഉപദേശങ്ങൾ, നീതി, കരുണ, വിശ്വാസം എന്നിവ അനുസരിക്കുന്നില്ല. ഇതെല്ലാം നിങ്ങൾ ചെയ്യേണ്ടവയാണ്. മറ്റുള്ള കാര്യങ്ങളും നിങ്ങൾ തുടർന്നും ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾ അന്ധരായ വഴികാട്ടികൾ. പാനീയത്തിൽ നിന്നും ചെറുകിടത്തെ അരിച്ചെടുക്കുകയും ഒട്ടകത്തെ വിഴുങ്ങുകയും ചെയ്യുന്നവനെപ്പറ്റി ഓർക്കുക, നിങ്ങളും അവനെപ്പോലെയാണ്. ശാസ്ത്രിമാരെ, പരീശന്മാരെ, നിങ്ങൾക്ക് കഷ്ടം. കപടഭക്തിക്കാരാണ് നിങ്ങൾ. നിങ്ങൾ ചഷകങ്ങളുടെയും പാത്രങ്ങളുടെയും പുറം കഴുകുന്നു. അവയുടെ അകമാകട്ടെ കൊള്ളയുടെയും ആത്മനിയന്ത്രണമില്ലായ്മയുടെയും ഫലമായ കാര്യങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു. അന്ധരായ പരീശന്മാരെ, ആദ്യം ചഷകങ്ങളുടെ അകം വൃത്തിയാക്കുക. അപ്പോൾ അവയുടെ പുറം താനെ വൃത്തിയായിക്കൊള്ളും. ശാസ്ത്രിമാരെ, പരീശന്മാരെ, നിങ്ങൾക്ക് കഷ്ടം. കപടഭക്തിക്കാരാണ് നിങ്ങൾ. വെള്ളപൂശിയ ശവക്കല്ലറകൾ പോലെയാണ് നിങ്ങൾ. ആ ശവക്കല്ലറകളുടെ പുറം മനോഹരമാണ്, അകമാകട്ടെ മരിച്ചവരുടെ അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരിക്കും. എല്ലാവിധ വൃത്തികേടുകളും അതിനുള്ളിലുണ്ടാവും. നിങ്ങളും അതുപോലെ തന്നെയാണ്. നിങ്ങളെ കാണുന്നവർ പറയും നിങ്ങൾ നല്ലവരാണെന്ന്. എന്നാൽ നിങ്ങളുടെ ഉള്ളിലാകെ കാപട്യവും ദുഷ്ടതയും നിറഞ്ഞിരിക്കുന്നു. ശാസ്ത്രിമാരെ, പരീശന്മാരെ, നിങ്ങൾക്ക് കഷ്ടം. കപടഭക്തിക്കാരാണ് നിങ്ങൾ. നിങ്ങൾ പ്രവാചകർക്ക് ശവക്കല്ലറകൾ നിർമ്മിക്കുന്നു, നല്ലവരായി ജീവിക്കുന്നവരെ കല്ലറകളിൽ മാനിക്കുന്നു. എന്നിട്ട് നിങ്ങൾ പറയുന്നു, ഞങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്ത് ഞങ്ങൾ ജീവിച്ചിരുന്നുവെങ്കിൽ ഈ പ്രവാചകരെ കൊല്ലുന്നതിൽ ഞങ്ങൾ പങ്കുവഹിക്കില്ലായിരുന്നു. പ്രവാചകരെ കൊല്ലുന്നവരുടെ പിന്മുറക്കാരാണ് ഞങ്ങളെന്ന് നിങ്ങൾ തന്നെ തെളിയിക്കുന്നു. നിങ്ങളുടെ പൂർവികർ തുടങ്ങിവെച്ച പാപം നിങ്ങൾ പൂർത്തീകരിക്കും. പാമ്പുകളെ, നിങ്ങൾ വിഷപ്പാമ്പുകളുടെ കുടുംബക്കാരാണ്. ദൈവത്തിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെടില്ല. നിങ്ങളെല്ലാം തെറ്റുകാരായി വിധിക്കപ്പെട്ട് നരകത്തിലേക്ക് എറിയപ്പെടും. അതിനാൽ ഞാൻ നിങ്ങളോടിത് പറയുന്നു, ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് പ്രവാചകരെയും ജ്ഞാനികളെയും ഉപദേശകരെയും നിയോഗിക്കുന്നു. അവരിൽ ചിലരെ മർദ്ദിക്കും, അവരെ ഗ്രാമങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിലേക്ക് ഓടിക്കും. അതിനാൽ ഭൂമിയിൽ കൊല്ലപ്പെട്ട എല്ലാ നീതിമാന്മാരുടെയും മരണത്തിൽ നിങ്ങൾ കുറ്റവാളികളാണ്. നീതിമാനായ ഹാബേലിന്റെ മരണത്തിന് നിങ്ങൾ കുറ്റവാളികളാണ്. ബെരഖ്യാവിന്റെ പുത്രനായ സെഖരിയാവിന്റെ കൊലപാതകത്തിൽ നിങ്ങൾ കുറ്റവാളികളാണ്. ദൈവാലയത്തിനും യാഗപീഠത്തിനും ഇടയിലാണവൻ കൊല്ലപ്പെട്ടത്. ഹാബേലിന്റെയും സെഖരിയാവിന്റെയും കാലത്തിനിടയിൽ ജീവിച്ചിരുന്ന എല്ലാ നീതിമാന്മാരുടെയും കൊലപാതകത്തിൽ നിങ്ങൾ കുറ്റവാളികളാണ്. ഞാൻ നിങ്ങളോട് സത്യമായി പറയാം, ഇതെല്ലാം ഈ തലമുറക്കാരായ നിങ്ങളിൽ വന്നു പതിക്കും. അല്ലയോ യെരുശലേമേ, യെരുശലേമേ, നീ പ്രവാചകരെ കൊല്ലുന്നു, ദൈവം നിന്നിലേക്ക് അയച്ചവരെ നീ കല്ലെറിയുന്നു. പലവട്ടം നിന്റെ ജനതയെ രക്ഷിക്കാൻ ഞാൻ ആശിച്ചു. നിന്റെ ജനതയെ കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിനടിയിൽ വിളിച്ചുകൂട്ടും പോലെ സംഘടിപ്പിക്കാൻ ഞാൻ ആശിച്ചു. പക്ഷേ നിങ്ങൾ എന്നെ അതിനനുവദിച്ചില്ല. ഇപ്പോൾ നിന്റെ വീട് പൂർണമായും ശൂന്യമായിരിക്കുന്നു. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ എന്ന് നിങ്ങൾ പറയുന്നതുവരെ നിങ്ങൾ എന്നെ കാണുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു.